ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കടലിന്റെ കണക്ക് തെറ്റിയാൽ കാലം തന്നെ തെറ്റും. ഇത് പറയുന്നത് കടലിനെ അറിഞ്ഞവരാണ്. നമുക്ക് കടലൊരു അത്ഭുതം മാത്രമാണ്. എന്നാൽ കടലിനെ അറിഞ്ഞവരെ സംബന്ധിച്ച് അതവരുടെ ജീവിതമാണ്. അതുകൊണ്ടാണ് അവരിന്നും കടലിന്റെ മക്കളായി തന്നെ അറിയപ്പെടുന്നത്. അനേകം പുരാവൃത്തങ്ങളും ചൊല്ലുകളും കടൽപ്പാട്ടുകളും ചരിത്രങ്ങളും ഓരോ കടലോര ഗ്രാമത്തിനും പറയാനും പാടാനുമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ 600 കിലോമീറ്ററോളം കടൽത്തീരമാണ്. അതുകൊണ്ടുതന്നെ കടൽ നമ്മുടെ സംസ്കാരത്തെ ഏറെ സ്വാധീനിക്കുന്നുമുണ്ട്. പക്ഷെ നമ്മുടെ ഉന്മേഷയിലെത്തുന്ന മീൻരുചികൾക്കപ്പുറം കടലിനെക്കുറിച്ചോ കടൽ മക്കളെക്കുറിച്ചോ നമുക്ക് ആശങ്കയില്ല. അനുഭവങ്ങളുടെ വേലിയേറ്റവും വേലിയിറക്കവും കണ്ട കടലിന്റെ മക്കളെയോ കടലിനെയോ അറിയാനുള്ള താൽപര്യവും നമുക്കില്ല. എന്റെ കടലറിവുകൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ വർഷങ്ങളായി കടലിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ലോറൻസിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിലൊരു ഭാഗം ഇങ്ങനെയാണ്.
കടലമ്മയും കടലിനെയും കുറിച്ച്, അവരുടെ അമ്മയെ കൊണ്ടാണ് ഞമ്മൾ ഇന്നുവരെ വളർന്നത്. ഞാനും എന്റെ മക്കളും എന്റെ ഭാര്യ ഉൾപ്പെടെ എന്റെ കുടുംബം എല്ലാം അങ്ങനെയാ. കുടുംബത്തെ എല്ലാം അങ്ങനെ കരശമ്പളം ഒന്നും ഇല്ല. എന്റെ ബന്ധുക്കൾ മൊത്തം കടലമ്മയാണ് ഞങ്ങൾ ഇന്നുവരെ വളർത്തിയത്.
15 വയസ്സിൽ
അന്ന് തൊട്ട് ഇന്നുവരെ ചൂണ്ടപ്പണിയാണ്. അച്ഛന് ജാമ്യം, പണ്ട് ജാമ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അത് കലവാക്കത്തിലൊക്കെ കരരേഖ അറിയാതെ കമ്പ്യൂട്ടർ ഇല്ലാത്ത കാലഘട്ടം. അത് അച്ഛനൊക്കെ പോയിട്ടുണ്ട്. ജാമ്യം വെള്ളം എന്ന് പറയും.
ജാമ്യം വെള്ളം,
ആ വലിയ വെള്ളം. 16 പേരൊക്കെ പോകും അതില്. തണ്ട് വലി അവരങ്ങ് നല്ല ഉൾക്കടലെന്ന്
കണ്ടു
വലിച്ചാല പായുണ്ടല്ലോ. പായില 16 പേര് കലവ, ചേമീന്, അളുവ, മൂന്ന് മീനാണ് കൊണ്ടുവരുന്നത്. അത്ര ഉൾക്കടലാണ്. കപ്പലങ്ങാണം അവരുടെ ലക്ഷ്യത്തിന് വരികയാണെങ്കിൽ അവർക്ക് ആപത്തെന്ന് കണ്ടാൽ പണ്ടത്തെ ചൂട്ടറിയാണല്ലോ. ചൂട്ട് കെട്ടി തലവെള്ളത്തിൽ വെച്ചേക്കും. ചൂട്ട് തീപ്പട്ടിയിൽ കെട്ടിയെടുത്ത് ചൂട്ടിൽ പന്തം കെട്ടി കാണിക്കും. അപ്പൊ അവർക്ക് കപ്പലിന് മനസ്സിലായി അവിടെ ഡാഞ്ചർ. ആ കിടപ്പുണ്ട്, ഒരു വാഹനം കിടപ്പുണ്ട്, അവരൊഴിഞ്ഞു പോകും.
ഇങ്ങനെ എത്ര അറിവുകൾ. മീൻപിടുത്ത വലകൾക്ക് തന്നെയുണ്ട് വലിയ ജീവിതകഥ. ഇതിനൊക്കെയും സാംസ്കാരികമായി വലിയ പ്രാധാന്യമുണ്ട്. മീനുകളുടെ പേരുകൾ തന്നെ നോക്കൂ. എത്രയെത്ര മീനുകൾ, എത്രയെത്ര പേരുകൾ. ഒരു പേരിൽ തന്നെ പലതരം മീനുകൾ അടയാളപ്പെട്ടിട്ടുമുണ്ട്. ആഴക്കടൽ മീൻപിടുത്തം പുതിയ മീനുകളെ കരയ്ക്കെത്തിക്കുകയും ചെയ്തു. കാലാവസ്ഥാ വ്യതിയാനവും അപരിചിത മീനുകളുടെ വരവിന് കാരണമായി. ഈ നവാഗതർക്കെല്ലാം പേരുകൾ നൽകാനുള്ള സിദ്ധി കടലോര കൂട്ടായ്മ നിലനിർത്തുകയും ചെയ്യുന്നു. ആദ്യകാലം മുതൽ തലമുറ കൈമാറി അനുവർത്തിച്ചു പോകുന്ന കടലറിവുകൾ ഏറെ ഫലപ്രദമായി ഇപ്പോഴും പരമ്പരാഗത മീൻപിടുത്തക്കാർ ഉപയോഗിച്ചു വരുന്നുണ്ട്. എന്നാൽ അവയുടെ ക്രോഡീകരണത്തിനോ വ്യാപനത്തിനോ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടുണ്ടോ? പ്രകൃതിയെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ മാറ്റങ്ങൾക്കനുസൃതമായി സാഹസികമായി തൊഴിലെടുക്കുന്ന ഇവരുടെ പരമ്പരാഗത അറിവുകൾ സംരക്ഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ 3 ലക്ഷത്തോളം ആളുകൾ നേരിട്ട് തൊഴിലെടുക്കുകയും അതിന്റെ ഇരട്ടിയോളം ആളുകൾ അനുബന്ധ തൊഴിലെടുക്കുകയും ചെയ്യുന്ന ഈ മേഖലയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല 2013 പണ്ഡിറ്റ് കറുപ്പന്റെ പേരിൽ ഒരു ചെയർ സ്ഥാപിച്ച് വസ്തുനിഷ്ഠമായ രീതിയിൽ കടലറിവുകളും പരമ്പരാഗത മീൻപിടുത്തക്കാരുടെ ജീവിതരീതിയും പാരമ്പര്യവും ഉൾപ്പെടെയുള്ള വിലപ്പെട്ട വിവരങ്ങൾ ക്രോഡീകരിക്കാൻ ശ്രമിക്കുകയും 500-ൽ പരം അനുഭവസ്ഥരായ വിദഗ്ധരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് നിഗമനങ്ങളിൽ എത്തുകയും ചെയ്തിരുന്നു. അതിൽ ചില അറിവുകൾ എങ്ങനെയാണ്. നീരൊഴുക്കും പ്രവാഹവും കടലിന്റെ തനതു പ്രത്യേകതയാണ്. ഇത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും തന്മൂലം ഉണ്ടാവുന്ന വേലിയേറ്റവും വേലിയിറക്കവും മീൻപിടുത്തത്തെ ബാധിക്കുന്നതാണ് എന്നും പരമ്പരാഗത മീൻപിടുത്തക്കാർക്കറിയാം. കാറ്റും നീറും പിശകുമ്പോൾ അതിരൂക്ഷമായ തിരമാലകളുണ്ടാകുമെന്നും ഒഴുക്കിന്റെ ഗതി മീൻപിടുത്തത്തിന് പ്രതികൂലമാകുമെന്നും നേരിട്ടറിയാവുന്നവർ. ചില രാത്രികളിൽ ആകാശത്തെമ്പാടും നക്ഷത്രക്കൂട്ടങ്ങൾ മിന്നുമ്പോൾ അവയുടെ സ്ഥാനവും വ്യാപ്തിയും സ്വഭാവവും അനുസരിച്ച് മീൻകാടിയാണെന്ന് നിരീക്ഷിച്ച് 2-3 ദിവസത്തിനകം മത്സ്യക്കൂട്ടങ്ങൾ തിരക്കടലിൽ എത്തിച്ചേരുമെന്ന് അവർ പ്രവചിക്കുന്നത് മിക്കവാറും തെറ്റാറില്ല. ചില വൈകുന്നേരങ്ങളിൽ, പ്രത്യേകിച്ച് ചക്രവാളങ്ങളിൽ സാർവത്രികമായി കുങ്കുമരാശി പരിലസിക്കുമ്പോൾ അയലയുടെ കടന്നുവരുവനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന നിഗമനവും പാഴാവാറില്ല. കടലിന്റെ ഉപരിതലത്തിലേക്ക് നുരയും പതയുമായി കുമിളകൾ ഉതിർക്കുമ്പോൾ ചാളക്കൂട്ടങ്ങൾ അടിയിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തത്സമയം വല പെയ്ത് അവ ധാരാളമായി കോഴിയെടുക്കുന്നതും സവിശേഷമായ പ്രക്രിയയാണ്. എന്നാൽ ഇതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നു എന്നാണ് VP ശ്രീലൻ ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയ ഒരു ലേഖനത്തിൽ പറയുന്നത്. കാലാവസ്ഥാ വ്യതിയാനം എങ്ങനെയാണ് ഇതിനൊക്കെ മാറ്റമുണ്ടാക്കിയത്? വാവിന് കണ്ടില്ലെങ്കിൽ അഷ്ടമിക്കുറപ്പ്, ഇതാണ് കടലിന്റെ ശാസ്ത്രം. പൗർണമിയിലും അമാവാസിയിലും മീൻ കണ്ടില്ലെങ്കിൽ അഷ്ടമിക്ക് വരിക തന്നെ ചെയ്യുമെന്ന് തൊഴിലാളിക്കറിയാം. കടലിനോട് മല്ലിടുന്ന തൊഴിലാളി അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠം. പക്ഷെ തലമുറകളായി പകർന്നു കിട്ടിയ ഈ നാട്ടറിവുകൾ പിഴയ്ക്കുകയാണ്. കടലിന്റെ കണക്കുകൾ മാറുന്നു, ഒപ്പം കായലിന്റെയും. വാവ് തുടങ്ങിയാൽ വെള്ളമുയരും, കടൽ വീർക്കും, ഒഴുക്ക് ശക്തമാകും, മീൻ അടിത്തട്ടിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോഴാണ് പരമ്പരാഗത തൊഴിലാളികൾ വലയിടുന്നത്. മീൻ വീഴുക തന്നെ ചെയ്യും. കാലചക്രം തിരിയുന്നത് കടലിന്റെ ശാസ്ത്രങ്ങളെ കീഴ്മേൽ മറിച്ചുകൊണ്ടാണ് എന്ന് ഈ ലേഖനത്തിൽ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനം എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചു. ചൂട് ശക്തമായതിനാൽ കടലിലേക്ക് ചാള വന്നില്ല. മഴ തുടങ്ങും മുമ്പ് കടലിൽ സാധാരണ കാണുന്ന അപ്വെല്ലിംഗ് പ്രതിഭാസം ഉണ്ടായില്ല. കടൽ കീഴ്മേൽ മറിയുന്ന ഈ പ്രതിഭാസമാണ് മീൻ ഉൽപ്പാദനത്തിന് സഹായകമാകുന്നത് എന്ന് മത്സ്യത്തൊഴിലാളിക്കറിയാം. വാവ് മുതൽ അഷ്ടമി വരെ അന്തിത്തക്കം, ഏകാദശി മുതൽ പുലരിത്തക്കം, ഇതാണ് കായലിന്റെ കണക്ക്. പക്ഷെ തക്കം കണ്ടിറങ്ങിയാലും ഇപ്പോൾ മീൻ കിട്ടുന്നില്ല. എല്ലാം പിഴയ്ക്കുകയാണ് കടലും. അതിനർത്ഥം കാലം പിഴയ്ക്കുന്നു എന്ന് തന്നെ. ചുരുക്കത്തിൽ, ഊൺമേശയിൽ മീൻ രുചികൾ മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാം പിഴയ്ക്കുന്നു എന്നുകൂടി മനസ്സിലാക്കുക.